നമുക്ക് മുമ്പോട്ട് നീങ്ങാം.
Today is the last sermon on my series.
എന്റെ സന്ദേശ പരമ്പരയുടെ അവസാനത്തെ സന്ദേശമാണ് ഇപ്പോഴത്തെ.
And this message is titled Love for the Brotherland.
ഇന്നത്തെ തലക്കെട്ട് സഹോദരങ്ങളോടുള്ള സ്നേഹം
എന്നാണ്. So the first message was love for the truth.
ആദ്യത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് സത്യത്തിനു വേണ്ടിയുള്ള സ്നേഹം.
We then we saw love for God.
രണ്ടാമത് നമ്മൾ കണ്ടത് ദൈവത്തോടുള്ള സ്നേഹം.
Today it's love for the brother and
ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സഹോദരങ്ങളോടുള്ള സ്നേഹം.
This is one area which we hear the most and do the least.
ഈ ഒരു ഭാഗം, ഈ ഒരു വിഷയം നമ്മൾ ഒത്തിരി അധികം കേൾക്കുന്നുണ്ട്, പക്ഷേ ഒത്തിരി കുറവാണ് ചെയ്യുന്നത്.
See, often the world is much better in revealing love than even the church
sometimes. നമ്മൾ കാണുന്നത് സഭ തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെക്കാട്ടിലും അധികം ലോകം കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന തോന്നുന്നു.
But please note that the world is selective in its love most of the time.
പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോകം സ്നേഹിക്കുന്നെങ്കിലും ലോകത്തിന്റെ ആ സ്നേഹം ഒരു പ്രത്യേക ദിശയിലോട്ടാണ്, പ്രത്യേക കൂട്ടത്തോടാണ്.
But the church can never be like that.
പക്ഷേ സഭയ്ക്ക് അങ്ങനെയുള്ള ഒരു വേർതിരിവ് കാണിക്കാൻ പറ്റത്തില്ല.
Sadly, we hear news in the churches that those kind of selective love is seen even in the churches.
പക്ഷേ ദുഃഖകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് സഭകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള വേർതിരിവ് കാണിച്ച് സ്നേഹിക്കുന്ന സ്നേഹം സഭയിലും കാണുന്നു എന്നാണ്.
Serving others outside
പുറത്തുള്ള സഭയ്ക്ക് പുറത്തുള്ളവരെ സ്നേഹിക്കാനായിട്ട് സഭ മുൻപന്തിയിൽ നിൽക്കുന്നു, അത് വാസ്തവം തന്നെയാണ്.
But the question we have to ask ourselves is it coming out of love? Is the church serving out of love?
പക്ഷേ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്, ഈ നമ്മൾ ശുശ്രൂഷിക്കുന്ന സേവനം ചെയ്യുന്നതൊക്കെ അത് സ്നേഹത്തിൽ നിന്നാണോ പുറത്തു വരുന്നത്?
How much is the church serving out of love?
സ്നേഹത്തിൽ നിന്ന് ഒഴുകി വരുന്ന ശുശ്രൂഷ എത്രമാത്രം സഭയിൽ ഉണ്ട്?
Before I go into my love for the brother and
സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് പോകുന്നതിന് മുമ്പേ
we have to begin to see how much love for God do we have, isn't it?
നമ്മൾ ആദ്യം കാണേണ്ടത് ഇതാണ്, നമ്മൾക്ക് ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ട് എന്ന്.
Because that is what makes all the difference.
എന്ന് വെച്ചാൽ അതാണ് എല്ലാത്തിലും ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്.
And for us to know how much love we have, we should first find out how much of God's love have we experienced.
അപ്പോൾ നമ്മൾക്ക് ദൈവത്തോട് എത്ര സ്നേഹം ഉണ്ടെന്ന് നമ്മൾ നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ എത്രമാത്രം സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
Like I told you last week in 1 John, it says we love because he loved us first.
കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഒന്ന് യോഹന്നാനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നതിന്റെ കാരണം അവൻ നമ്മെ മുന്നമേ സ്നേഹിച്ചതും കൊണ്ടാണ്.
John also says love comes from God.
ഒന്ന് യോഹന്നാൻ ഇതും പറയുന്നു, സ്നേഹം ദൈവത്തിൽ നിന്ന് ാണ് വരുന്നത്.
It's difficult for us to accept this, but we have to begin to accept the truth, and that is everything proceeds from God. Every good thing starts from God.
ഇത് നമുക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കി അംഗീകരിച്ചേ മതിയോ, നന്മ എല്ലാം ദൈവത്തിൽ നിന്നാണ് പുറപ്പെട്ട് നമ്മളിലോട്ട് വരുന്നത്.
So love also has to proceed from God himself, isn't it?
അതുകൊണ്ട് സ്നേഹവും ദൈവത്തിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഉറവിടമായി അവിടുന്ന് തുടങ്ങിയാണ് നമ്മളുടെ അടുത്തോട്ട് വരേണ്ടത്.
And the highest expression of God's love for us is revealed through the cross of Jesus.
യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടിയാണ് ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ഉച്ചകോടി അത് നമ്മൾക്ക് മനസ്സിലാകുന്നത്.
That's what we experience in the New Testament.
അതാണ് ഇന്ന് പുതിയ നിയമ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്.
But it is not the only expression of God's love.
പക്ഷേങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ പ്രകടനം ആ ക്രൂശിൽ കൂടി മാത്രമല്ല നമ്മൾക്ക് വെളിപ്പെട്ട് കാണിക്കുന്നത്.
Somehow we come to a place when we think of God's love we only think of the cross.
ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയോ നമ്മൾ ക്രൂശിൽ മാത്രം ചിന്തിക്കുകയും ഒതുക്കിൽ നിൽക്കാനുമാണ് നമ്മൾ കണ്ടുവരുന്നത്.
But you see, God's love extends from time. I mean, beyond time itself, isn't it?
പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസ്തവം എന്താണെന്ന് വെച്ചാൽ സമയ പരിധിക്കപ്പുറം അതിനു മുമ്പേ അന്ന് തൊട്ടേ ദൈവത്തിന്റെ സ്നേഹം ദൈവം
പ്രകടിപ്പിച്ചു.
സത്യമാണ്, ക്രൂശാണ് ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ഏറ്റവും ഉച്ചമായ ഒരു വിളിച്ചു പറയുന്ന കാര്യം.
Just think of a young boy, and his
father. ഒരു യുവാവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച്, യുവാവും അവന്റെ പിതാവും.
His father bought him a mobile phone 10 years ago.
ആ പിതാവ് ആ യുവാവിന് വേണ്ടി 10 വർഷം മുമ്പേ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു.
Does the son think of only the mobile phone and understand this father's love?
ഈ യുവാവ് പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ കൂടി കാരണത്താൽ മാത്രമാണോ ആ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കുന്നത്?
How does he taste of his father's love today?
Inna avan avante pidavinte sneham enganeyanu manasilakkunnathu?
Let me ask another question.
En vera chodyam chodikkatte.
How did the Old Testament people experience God's love?
Palayanima vishwasigale devathinte sneham engane avaru manasilakki?
They never had the cross in view.
Avaru krush avare munnil avaru kandilla nammal innu kaanunnathu pole.
Anyone can give me an answer?
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാമോ? ഉത്തരം തരാൻ പറ്റുമോ?
Chat box is always there for you, last like we did last time.
Chat boxil koodi venengil ningalku uttaram tharam. Palayinuma vishwasigale devathinte sneham engane avare anubhavichu manasilakki?
So it won't be easy to answer this, isn't it? Let me tell you something very interesting. See, the love of God in the Old Testament was revealed by God when he gave his law.
പഴയ നിയമത്തിലെ ദൈവം തന്റെ കൽപ്പന കൊടുത്തപ്പോൾ ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിക്കുവായിരുന്നു.
Difficult to accept that, isn't it?
അത് നമുക്ക് അംഗീകരിക്കാൻ എളുപ്പമാണോ?
അല്ല. It is the most terrible thing we understand. Why did God give the law? There was no law, no problem.
നമ്മൾ വിചാരിക്കും, അയ്യോ കൽപ്പന തന്നതോ നിയമങ്ങൾ തന്നതോ, അയ്യോ അത് എത്ര ഭയാനകമായ ഒരു കാര്യമാണ്, നിയമമില്ലായിരുന്നെങ്കിൽ എത്ര ആശ്വാസം നമുക്ക് വന്നേനെ
ചിന്തിച്ചു.
നിയമം കൽപ്പനകൾ നമ്മളുടെ മേൽ ഒരു ഭാരമായിട്ടല്ലേ വന്നത്? ഇത് ദൈവത്തിന്റെ
സ്നേഹമാണോ?
നമ്മള് ഹൈവേയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ വണ്ടിയുടെ മുന്നിലോ വേറെ ഒരു വണ്ടിയും
ഇല്ല.
വണ്ടി നമ്മളുടെ മുന്നിലുള്ള റോഡെല്ലാം ക്ലിയർ ആണെങ്കിൽ പിന്നെ ഈ നമ്മളുടെ വേഗത, നമ്മുടെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ക്യാമറ ഒക്കെ എന്തിനാണ്
വെച്ചിരിക്കുന്നത്?
വേഗതയിൽ എന്തുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല?
എന്തിന്
ഈ ഭാരങ്ങൾ നമ്മളുടെ മേൽ വെക്കുന്നു? നിയന്ത്രണങ്ങളോ?
We think of the law, we have all kinds of difficulties.
Neemangal kalpanegale kurichokke nammal chindikkumbol bayangara budhimuttana namukku.
But remember, Jesus Christ puts it like this.
Pakshengile nammal orkanam Yeshu Christ inganeyanu
parayunnathu. The whole of the law can be summed up in one thing. You have to love the Lord your God with all your heart, with all your mind.
Yeshu Christ inganeya parayunnathu aa kalpanellam ഒരു ഒരു ഒന്ന് ഒരു 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 വാക്കിൽ പറഞ്ഞാല് ഇതാണ്, അത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാല് അതിന്റെ അത് ഇതാണ്, ആകത്തൊക്കെ ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കണം.
Through the law, God was revealing himself to us.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ആ കൽപ്പനയിൽ കൂടി ദൈവം തന്നെത്താൻ നമുക്ക് വെളിപ്പെടുത്തി തരുവായിരുന്നു.
He was showing himself to the Israelites by giving them the law.
ഇസ്രായേൽ ജനത്തിന് ദൈവം ഈ കൽപ്പനകൾ കൊടുത്തിട്ട് അതിൽ കൂടി തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുവായിരുന്നു.
And he wanted them to respond back by loving him.
ദൈവം
when they saw the beauty of the law.
ദൈവം ആഗ്രഹിച്ചത് ഈ കൽപ്പനകളുടെ മനോഹരത്വം കണ്ടിട്ട് ഇസ്രായേൽ ജനം ദൈവത്തോട് തിരിച്ച് പ്രതികരിക്കണം എന്നായിരുന്നു.
But how many Israelites saw this?
എത്ര ഇസ്രായേൽ ജനം ഈ കൽപ്പനയുടെ മനോഹരത്വം കണ്ടു?
I can think of one man who said like this.
ഒരു മനുഷ്യനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
Oh, how I love thy law.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ കൽപ്പന ഞാൻ എത്ര അധികം സ്നേഹിക്കുന്നു.
They are sweet to my mouth.
അത് അങ്ങയുടെ കൽപ്പന എന്റെ വായ്ക്ക് മധുരമാണ്.
Difficult to digest, isn't it?
നമുക്ക് ഇതൊക്കെ ദഹിക്കാൻ എത്ര പ്രയാസം.
But you see, there are things that we can receive only as we take our journey with God further.
നമ്മരട്ടെ, നമ്മൾ നമ്മളുടെ ജീവിതയാത്ര കർത്താവിന്റെ കൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാനും
ദഹിക്കാനും. Person.
നമുക്ക് ദൈവം ഒരു കർശനമായ കഠിന ഹൃദയനാണെന്ന് പറഞ്ഞ് ദൈവത്തോട് പരാതി പറയാൻ.
But if only we could see the love of God when he gave us the law.
പക്ഷേങ്കിൽ ദൈവം തന്റെ ന്യായപ്രമാണം തന്റെ കൽപ്പന നമുക്ക് തന്നപ്പോൾ ദൈവത്തിന്റെ സ്നേഹം അതിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ.
Israelites couldn't understand the love of God.
Israel janathine devathinte sneham manasilakkan pattade poi.
They tried hard to obey God.
Avare devathe anusarikkan kadina prayatnam cheythu.
That is our problem today.
Innu nammalde prashnam idu thanneyanu.
Listen carefully, please.
Nammal sadhichu kekkane.
There are too many of us who think obedience is an end.
Nammalil adhigam vegam shraddhikkunnathu vishwasikkunnathu അനുസരിച്ചാൽ മതി, അതാ അനുസരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായി തീരും. അനുസരിക്കുന്നുണ്ടോ, ആ അത് മതി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.
We don't go further than that.
പക്ഷെങ്കിൽ നമ്മൾ അതിനപ്പുറം അടുത്ത ഒരു പടിയും കൂടെ വെച്ച് മുമ്പോട്ട് നമ്മൾ നീങ്ങുന്നില്ല, കാണുന്നില്ല.
How many of us have begun to see that obedience is only a sign of love?
നമ്മൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഈ ഞാൻ അനുസരിക്കുന്ന അനുസരണം ഇത് സ്നേഹത്തിന്റെ പ്രകടനമാണ്.
Because I love God, I want to obey him.
ഓ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതും കൊണ്ട് എനിക്ക് ദൈവത്തെ അനുസരിക്കണം.
There's so interesting verse. Let me show you interesting verse in Deuteronomy chapter 13.
ഒരു നല്ല ഒരു വാക്യം ഞാൻ ആവർത്തന പുസ്തകം 13 അധ്യായത്തിൽ നമുക്ക് നോക്കാം.
Very interesting verse.
വളരെ രസകരമായ ഒരു വാക്യം തന്നെയാണ് ഇത്.
It says like this, if there's anyone among you, and വായിക്കാം മലയാളത്തിൽ.
ആവർത്തന പുസ്തകം 13 1-3 13:1-3.
ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടപ്പിൻ. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കാം എന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു.
Interesting verse, isn't it?
വളരെ രസകരമായ ഒരു വാക്യം തന്നെയല്ലേ.
Here is a prophet who is doing something. Please remove the screen. Yeah, here is a prophet who is actually doing something. Wonder sign is happening.
ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രവാചകനാണ്, അത്ഭുതങ്ങൾ നടക്കുന്നു.
Something is happening in front of our very eyes.
അവരുടെ മുമ്പിൽ, അവരുടെ കണ്ണു മുമ്പിൽ കാര്യങ്ങൾ നടക്കുന്നു, സംഭവങ്ങൾ നടക്കുന്നു.
Maybe say something about your future that has happened.
അദ്ദേഹം നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ചിലത് പറയുന്നു, അത് സംഭവിക്കുന്നു.
In Kerala we have this, isn't it? If someone comes and tells you about your son and your daughter is going to America and it happens, my goodness, that prophet becomes your God.
കേരളത്തിൽ ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മോനെ മോളെ കുറിച്ച് ഓ അവർ അമേരിക്കയിൽ പോകാം പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒന്ന് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രവാചകൻ നമ്മളുടെ ദൈവമായി അങ്ങ്
മാറുവാം.
ഇങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എല്ലാ പൊട്ട ക്ലോക്കുകളും ദിവസത്തിൽ രണ്ട് പ്രാവശ്യം സമയം ശരിയായിട്ട് കാണിക്കും.
ഓടാത്ത ക്ലോക്ക്,
എല്ലാം നിന്നുപോയ ക്ലോക്ക്.
So you see, the prophet tries that on 10 houses, one house it may work.
ആ പ്രവാചകൻ 10 വീട്ടിൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കുന്നു, പരീക്ഷിച്ചു നോക്കുന്നു, പക്ഷേ ഒരു വീട്ടിൽ ഇത് സംഭവിക്കുന്നു.
But you see, you have to pay close attention to what he says and what he is doing after all those things. That is why it's so dangerous to go to a prophet whom you don't know.
Adukonde ningal shraddhikanam, nee namak ariyan vayyatha oru pravachakante eduthottu pogunnathu valare shraddhikanam. Ennachil ee aal paranju kazhinjittu ee aalude jeevithavum perumattum nadappum nammal aduthu vishikkendathayittund.
This verse is very interesting. It says God is testing you, not him. Interesting.
Ivide ee vakyathil paranjekkunnathu deivam ningale idodu idokke munil vechittu parishikkuvana adheyathe aa pravachakane parishikkuvana nalla parnjekkunnu ningale parishikkuvana nu ezhuthikkunnathu.
Sad to say, most believers today don't know enough of scriptures to know when they are being led the wrong way.
ദുഃഖകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അധികം വിശ്വാസികളും ഒത്തിരിയധികം പേരും വചനം കൃത്യമായിട്ട് അറിയാത്തതും കൊണ്ട് വഴുതി പോയി തെറ്റ വഴിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്തു പോകുന്നു.
Why is it that our obedience should come out of love?
Nammalde sneham endum kond nammalde anusaranam endum kond snehathil ninnu porthu varanam.
Why is it so important to understand this vital truth?
Ee valare pradhanapetta satyam manasilakkandiyendi avashyam endanu?
As long as I'm obeying God, isn't that enough?
Oh, njan devathe anusarikkunnundallo adu pore.
Let me tell you something.
Njan ningalodu oru karyam parayatte.
If your obedience is not coming out of love,
ningalde anusaranam adu snehathil ninnu porthu varunnilla engil,
soon that obedience will diminish.
Pettanna adhigam വേഗത്തിൽ തന്നെ കാലക്രമേണ ആ അനുസരണം അത് മന്ദമായി മന്ദമായി കുറഞ്ഞു കുറഞ്ഞു അങ്ങ് പോകും.
Why?
എന്തുകൊണ്ട്?
കാരണം എന്തോ coming up out of you trying to obey God in your own strength.
അത് കാരണം ഇതാണ്, ആ അനുസരണം എല്ലാം നമ്മളുടെ സ്വയത്തിൽ നിന്ന് ആ ജഡത്തിന്റെ ശക്തിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ആ അതിൽ നിന്ന് വരുന്നതാണ്.
How long can we continue that way, my dear friends?
സോത്രത്തിലെ എത്ര നാൾ നമ്മുടെ ഈ ശക്തിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ
പറ്റും? If there is something that you learn from this church, please learn at least this.
നിങ്ങൾ ഈ സഭയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയെങ്കിലും ഇതെങ്കിലും
Everything has to start from God.
നിങ്ങൾ പഠിക്കേണ്ടതാണ് എല്ലാം ദൈവത്തിൽ നിന്നാണ്.
And everything ends in God.
അത് മാത്രമല്ല, എല്ലാം ദൈവത്തിൽ നിന്ന് തുടങ്ങണം, എല്ലാം നമ്മളുടെ ദൈവത്തിൽ നിന്ന് ദൈവത്തിലോട്ട്
അവസാനിക്കുകയും ചെയ്യും.
പക്ഷെങ്കിൽ ഇത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മളെ മാറ്റുന്നില്ല.
But if we don't start from heaven, we're not going anywhere.
Akshengil nammal swargathil ninnu thanne thodangunnilla engil nammal munnotu neengunnilla.
Our bodies to our flesh is too sinful to continue this journey by ourselves.
Nammal ee yathra nammalde sondam shaktiyile munnotu neenganayittu namukku pattilla. Nammalde ee jadam nammal അത്രയ്ക്കും ബലഹീനതാണ്, അത്രയ്ക്കും പാപം
നിറഞ്ഞതാണ്.
നമ്മൾ വഴിയിലും തളന്ന് വീണു
പോകും.
നമ്മൾ അങ്ങനെ പെട്ടെന്ന് അധികം മുന്നോട്ട് നീങ്ങും തോറും നമ്മൾ വഞ്ചനയിൽ അകപ്പെട്ടു
പോകും. ഇസ്രായേൽ
ജനം വളരെ തീഷ്ണതയോടെ വളരെ ശക്തിയോടെയാണ് അവരുടെ യാത്ര തുടങ്ങിയത്. ഉത്സാഹത്തോടെ അവരുടെ യാത്ര തുടങ്ങി.
as they went on and went on, and they and the wilderness was never ending. Can you imagine what all must have gone through their minds?
പക്ഷേങ്കിലും അവർ മുന്നോട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ആ മരുഭൂമി അവസ്ഥകളോ ആ അനുഭവങ്ങളോ അവരുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ കടന്നു പോയി കാണും.
If you were there, if we were there, we would have said the same thing.
നിങ്ങൾക്കറിയാമോ, നിങ്ങളും ഞാനും ആ അവസ്ഥയിൽ ആ ഇസ്രായേൽ മക്കളിൽ ഒരുവനായിട്ട് നമ്മൾ പോയായിരുന്നെങ്കിൽ നമ്മളും ഇത് തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മളും
പറഞ്ഞേനെ. You think we would jump and shout for joy like Matthew and which is jumped and worship God today?
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നത്? ആ വെള്ളം നമുക്ക് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വന്നായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് മത്തായി വിജയം ദൈവത്തെ ചാടി സ്തുതിച്ചതുപോലെ നമ്മൾ ഓ വെള്ളമില്ലല്ലോ സാരമില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ ചാടി സ്തുതിക്കുമോ നമ്മള്?
All we saw was dirt on the road and nothing else.
നമ്മുടെ മുന്നിൽ ചെളി മാത്രം കാണുന്ന ഒരു അവസ്ഥയാണെങ്കിൽ
there was no end in sight.
അവിടെ ആ യാത്രയ്ക്ക് ഒരു അവസാനവും കാണാത്ത ഒരു അവസ്ഥയാണെങ്കിൽ
Moses didn't tell them when they're going to reach.
ഓ എന്ന അവരുടെ വാഗ്ദത്ത നാട്ടിൽ എത്തും എന്ന് മോശ അവരോട് ദിവസമോ തീയതിയൊന്നും പറഞ്ഞില്ല.
You know what finally Korah told Moses?
അവസാനം കോരാ മോശയോട് എന്ത് പറഞ്ഞു എന്നറിയാമോ?
You promised us to take us to a land of milk and honey.
കോരാ ഈ മോശയോട് പറയവാ, മോശേ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് എത്തിക്കുമെന്നല്ലേ പറഞ്ഞത്?
But you see how his mind worked. You know what he finally said?
പക്ഷേങ്കിൽ കോരയുടെ മനസ്സിൽ കൂടെ പോയത് എന്താണെന്നറിയാമോ? പറഞ്ഞ എന്താണെന്നറിയാമോ?
How deceptive he began.
എത്രമാത്രം അവൻ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലായി പോയെന്നറിയാമോ?
He said like this.
ആ കോര ഇങ്ങനെയും പറഞ്ഞു.
You brought us out of a land of milk and honey.
ഓ ഇങ്ങനെയും പറയുവായിരുന്നു. നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ നിന്ന് പുറത്ത് അവിടുന്നാണ് നീ കൊണ്ടുവന്നത്.
ആ
ഭാഗം വായിക്കുമ്പം നിങ്ങൾ അന്തം വിട്ടു
പോകും. Thought that they came out of a land of milk and honey.
അവനെ ആ വഞ്ചിക്കപ്പെട്ട മനസ്സ് അവനെ എത്തിച്ചത് എവിടാ? ആ മിസ്രയും പാലും തേനും ഒഴുകുന്ന ദേശമാണെന്ന് വരെ ചിന്തിച്ചു പോകുന്ന അവസ്ഥ.
Oh, my dear friends, for obedience doesn't proceed out of love.
നമ്മളുടെ സ്നേഹം, നമ്മളുടെ അനുസരണം സ്നേഹത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല എങ്കിൽ
slowly diminish.
അത് പെതുക്കെ പെതുക്കെ കുറഞ്ഞു പോകും.
Because only love can pursue something.
അതിന്റെ കാരണം ഇതാണ്, സ്നേഹത്തിന് മാത്രമേ ചിലതിന്റെ പിന്നാലെ തീഷ്ണതയോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
Only love never fails.
സ്നേഹം മാത്രമേ ഒരു നാളും ഉതിർന്നു പോകാത്തതുള്ളൂ.
What's interesting is, you see, this it is only love that cannot be produced by force.
പക്ഷേങ്കില രസകരമായ കാര്യം ഇതാണ്, സ്നേഹത്തിന് മാത്രം, ഈ സ്നേഹം എന്ന് പറയുന്ന കാര്യം മാത്രമേ ഒരു സമ്മർദ്ദം ചെലുത്തി ഉളവാക്കാൻ പറ്റാത്ത ഒരു കാര്യം.
You need to force a mother to love her child.
ഒരു അമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമുണ്ടോ?
You need to force a wife to love her husband.
ഒരു ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കാൻ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമുണ്ടോ?
But then why did God then demand love from us?
പക്ഷേങ്കിൽ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് സ്നേഹം ആജ്ഞാപിച്ചത് എന്തുകൊണ്ട്?
You have to love the Lord your God with all your heart, God says as the
കൽപ്പനയിൽ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, നീ നിന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കണം.
Now this is where you need to listen, understand something very careful, very important about how to interpret scripture.
ദൈവം വചനം വ്യാഖ്യാനിക്കേണ്ടതിനെ കുറിച്ച് ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ്.
I used two words that I don't know how to make it in Malayalam, but I'll just say it anyway.
രണ്ട് പ്രസ്താവന ഞാൻ പറയാം, വാക്കുകൾ പറയാം, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യാനായിട്ട് നോക്കാം.
It's called imperative and indicative. Imperative means something that we should be doing. Imperative
എന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ.
And there is something called indicative, something that shows something, indicates something.
മറ്റേ വാക്ക് ഇംപരേറ്റീവ് ഒന്ന് മറ്റേതാണെങ്കിൽ ഇൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത്, നമ്മൾ ചില അവസ്ഥകൾ കാണിക്കുന്നത്, അവസ്ഥകൾ വെളിപ്പെടുത്തുന്നത്.
Bible, especially in the New Testament, we find that this imperative and indicative always has to go together. If you don't see this, we miss out, that we completely miss out on interpreting scriptures.
ഈ ദൈവവചനം വ്യാഖ്യാനിക്കാനായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം തൊട്ട് അവസാനം വരെ ദൈവവചനത്തില് ഈ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തേ മതിയാവും എന്നുള്ള കാര്യമുണ്ട്. നമ്മളുടെ നമ്മളുടെ പ്രകടനങ്ങളിൽ കൂടി കാണിക്കേണ്ടതും രണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട്.
Let me give a simple example.
ഉദാഹരണത്തിൽ ഇങ്ങനെ
പറയാം. Says, work out your salvation with fear and trembling.
ഇവിടെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രക്ഷയെ ഭയത്തോടും വിറയലോടും നിങ്ങൾ പ്രാവർത്തികമാക്കണം.
Now that is that doesn't that verse doesn't end there.
ആ വാക്യം പക്ഷേ അവിടെ അവസാനിക്കുന്നില്ല. അവിടെ തന്നെ ആ വാക്യം അവസാനിക്കുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാണ്.
അവിടെ
പറയുന്ന നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ ഭയത്തോടും വിരലോടും പ്രാവർത്തികമാക്കണം, അത് ഇംപറേറ്റീവ് ആണ്, അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, എന്നാൽ എന്തും കൊണ്ട് എന്നാൽ കർത്താവ് ആണ് നിങ്ങളിൽ
പ്രവർത്തിക്കുന്നത്.
എന്തെന്നാൽ എന്നുള്ള പക്ഷേയിൽ എന്നുള്ള ആ വാക്ക് വളരെ
അതുകൊണ്ട്
ദൈവം നമ്മളോട് പറയുവാണ്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്ന്
പറയുമ്പോൾ
നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ആ സ്നേഹിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കത്തില്ലേ?
In fact, there's a very astounding verse in, again in the book of Deuteronomy.
Avarthana pusthathil verey nettippikkunna oru vakyam undu.
Says like this, I think it's in chapter 30, it says like this.
Ivanu 30th adhyayathil aanu ingane parayunu.
It says, for God will circumcise your heart so that you can love him.
അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധന ചെയ്യും, അതുമൂലം നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്ന്. ആവർത്തന പുസ്തകം 30:6
വായിക്കാമോ അനിത?
നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിഛേദന ചെയ്യും.
Okay, thank you. So can you see, this is what God is offering us, indicating to us, hey, this is what I want to do, this is what I can do in your life.
ദൈവം നമ്മളോട് പറയുവാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് എനിക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇത് എനിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്.
You have to decide to obey because the strength to obey comes from me.
നിങ്ങൾ തീരുമാനിക്കണം അനുസരിക്കാനായിട്ട്, ആ തീരുമാനം എടുക്കാനുള്ള ശക്തിയും എന്നിൽ നിന്നാ വരുന്നതെന്ന കർത്താവ് നമ്മളോട് പറയുന്നത്.
Strength to obey comes from me. The decision has to come from you.
അവര് പറയുന്നത് കാണിക്കുന്നത് എന്തുവാണ്? ആ സ്നേഹിക്കാൻ ആ അനുസരിക്കാനുള്ള തീരുമാനം നിങ്ങളുടെ അടുത്തു നിന്നാ വരേണ്ടത്. പിന്നെ അത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിവർത്തിക്കാനുള്ള ശക്തി എന്നിൽ നിന്ന്
നിങ്ങളിലോട്ട് വരും.
പക്ഷേ അഥവാ നമ്മൾ നമ്മളോട് തന്നെ പറയുക, ഓ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല എന്ന്
പറയുവാണെങ്കിൽ,
ഓ എനിക്ക് എന്റെ സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, അത് നടക്കത്തില്ലെന്നേ.
അതിനെക്കാട്ടിലും
എളുപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും.
Why is it so dangerous to ignore this truth, my dear friends?
സത്യത്തെ ഈ സത്യം അവഗണിക്കുന്നത് എത്ര അപകടകരമായതാണ്.
Because unless we start loving our brethren, we will never really know whether the love of God is in us or not.
കാരണം ഇതാണ്, നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ, സ്നേഹിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയാതെ പോകും. നമുക്ക് നമ്മൾ എങ്ങനെ അറിയും? ഒരു ഭയങ്കര കഥലായ ഒരു വാക്യത്തിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം.
ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 and verse 22.
അത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 22-ാം വാക്യം.
And this can explain my entire 3 sermons in one single verse.
ഈ ഒറ്റ വാക്യത്തിൽ എന്റെ ഈ 3 സന്ദേശവും അത് വിളിച്ചു പറയുന്ന ഒരു വാക്യമാണിത്.
Very powerful words for us.
വളരെ ശക്തിയോടെ ശക്തിയുള്ള ഒരു വാക്യമാണ്.
I'll try my best to interpret this verse for you because we really need to look at this verse carefully.
ഈ വാക്യം വ്യാഖ്യാനിച്ചു തരാൻ ഞാൻ ആവോളം ശ്രമിക്കാം. എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള ഒരു വാക്യം
തന്നെയാണ്. Able to see more of that verse than we can see by ourselves.
നമ്മൾക്ക് അതുകൊണ്ടാണ് നമുക്ക് ബൈബിൾ പഠിപ്പിച്ചു തരേണ്ടവരുടെ ആവശ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇതിനകത്തുണ്ട്. അത് നമ്മൾ
കാണേണ്ടതായിട്ടുണ്ട്. I need only the Bible, no commentaries for me.
ചിലരാണെങ്കിൽ വേദപുസ്തകം പഠിക്കാൻ ഇരിക്കും, പക്ഷേങ്കിൽ ഒരു പറയും, ഓ അതിന്റെ കമന്ററി വ്യാഖ്യാനം പറഞ്ഞു തരുന്നത് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ബൈബിൾ വായിച്ചോളാം, എനിക്ക് ഞാൻ തന്നെ
മനസ്സിലാക്കാം.
നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആരുടെ ആവശ്യമില്ല, ആരുടെയും സഹായം വേണ്ട, നിങ്ങൾ തന്നെ തന്നെ എല്ലാം ചെയ്തോളാം, തന്നെ മതിയായ തികഞ്ഞവനാണെന്നാണോ നിങ്ങൾ പറയുന്നത്?
Of course Bible commentaries sometimes may not be true, but there are some very good Bible commentaries they are available for us.
All Bible commentaries ellam poornamayittum correct aaganonilla, pakshe correct aayittum nalladayittum nalla commentaries athri adhigam namukku available aayittund.
We need help in every way in our journey with God.
Njan parnju varunnathu nammalde devathodulla ee prayanathil ee yathrayil namukku adhigam സഹായം വേണം.
Look at this verse for a moment.
ഈ വാക്യം നമുക്കൊന്ന് നോക്കാം.
Put it on the screen. Kanita can read that verse for us please.
എന്താ വായിക്കാമോ?
എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്ക കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ.
Okay, you see, you have to break up this verse into different parts for us to get a hang of this.
ee vakyam shariyayittu manasilakkanayittu ee vakyathe bhagam bhagamayittu namukku onnu verdirichu nokkanam.
And you have to have a knowledge of scripture to understand this verse fully, because this verse by itself may be difficult to interpret.
ദൈവവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വാക്യം നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് മറ്റു വാക്യങ്ങളും കൂടെ ചേർത്ത് നോക്കേണ്ടതായിട്ടുണ്ട്.
What is this verse actually telling us?
ഈ വാക്യം നമ്മളോട് എന്താണ് വിളിച്ചു പറയുന്നത്?
It's saying yes, in obedience to the truth. We heard the first message say love for the truth, isn't it?
ആദ്യത്തെ നമ്മളുടെ സന്ദേശം പറഞ്ഞത് ആ സ്നേഹത്തോട് സത്യത്തിന് വേണ്ടിയുള്ള സ്നേഹം.
യു ഹാവ് ഡിസൈഡഡ് ടു ഒബേ ദ ട്രൂത്ത്.
നിങ്ങൾ സത്യം അനുസരിക്കാൻ തീരുമാനിച്ചു.
No matter what,
അതെന്ത് വന്നാലും ശരി അനുസരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തു.
You have said in your heart, oh God, I want to obey you.
നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്ത് വന്നാലും ശരി ഞങ്ങൾക്ക് എനിക്ക് അങ്ങേ അനുസരിക്കണം.
Love for the truth should be very much a part of our lives, my dear friends.
അതുകൊണ്ട് ആ സത്യത്തിന് വേണ്ടിയുള്ള സത്യത്തോടുള്ള ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിന്റെ ആ അടിത്തട്ടിൽ അത് അടിസ്ഥാനമായിട്ട്
ഉണ്ടായിരിക്കണം.
ആ സത്യത്തെ നമ്മള് തീഷ്ണതയോടെ അന്വേഷിക്കുമ്പോൾ
പക്ഷേങ്കിൽ
അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ സത്യം ഒരു വ്യക്തിയാണ്.
You shall know the truth and the truth will set you free.
നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും.
If the son sets you free, you are free indeed.
புத்திரன் நீங்களே சுதந்திரமாக்குவானெங்கில் சுதந்திரமாக்குவானெங்கில் நீங்கள் சாட்சால் சுதந்திரம்.
So you see, it is the Holy Spirit at work in you.
அப்ப நம்ம மனசிலாக்கண்டியது பரிசுத்தாத்மாவான நம்மளை உள்ளி பிரவர்த்திக்கிறது.
As you pursue the truth,
சத்தியத்தை அன்னிஷிச்சு சத்தியத்தின் பின்னாலே நம்ம போகும்.
The transforming work of the Holy Spirit because of Jesus.
ஏசு கிறிஸ்துவின் காரணத்தால் நம் பரிசுத்தாத்மாவ ரூபாந்திரம் நம்மளை ரூபாந்திரம் நடத்தும் பிரவர்த்தி நடத்தும்.
What is happening in us is this.
அதுமூலம் நம்மளில் நடக்கிற பிரவர்த்தி இதான்.
Our hearts are being purified, our soul is being purified, we are being changed, we are changing from the inside.
நம்மளுடைய ஹிருதயத்தை சுத்திகரணத்தில் கூடி கடத்தி கொண்டு போவான். நம்மளுடைய உள்ளில் அகம் அகத்துன்னு தன்னை நம்மளில் வித்தியாசங்கள் வருவான்.
This is so important for us, my dear friends.
சத்துக்களே, இது நம்மளுடைய ஜீவிதத்தில் வளரே பிரதானமுள்ளதாக.
The transforming power of the Holy Spirit is vital.
பரிசுத்தாத்மாவின்தே ரூபாந்திரப்படுத்தும் ஆ சக்தி நமக்கு அத்தியாவசியமான.
If that doesn't happen, everything else is in vain.
ஈ பிரவர்த்தி நடந்தில்லைங்கில் பாக்கி எல்லாம் வியர்த்தம்.
The Pharisees obeyed the law with all their heart.
பரிசுத்தர் கல்பனா பூர்ண ஹிருதயத்தோடு அவர்
அனுசரிச்சு
அவருடைய ஹிருதயத்தில் பரிசுத்தாத்மாவு கொண்டிருந்த ரூபாந்திரங்கள் வந்தில்ல.
Finally, Christ had to term call them, you whitewashed tombs.
அவசானம் ஏசு கிறிஸ்து அவரை நோக்கிட்டு பண்ணி வெள்ள தேய்ச்ச கல்லற.
You think they didn't obey God?
இல்லந்து சிந்திக்கின அவர் தேவத்தை அனுசரிச்சில்ல.
I guess they tried.
அவர் சிரமிச்சு.
So you see, as we pursue the truth,
அதுவும் நீங்கள் மனசிலாக்க நம்ம இந்த சத்தியத்தின் அன்னிஷ சத்தியத்தின் பின்னாலே நம்ம போகும்போல் தீஷ்ணதையோடு போகும்போல்
the work of the Holy Spirit has to happen in our lives.
நம்மளுடைய ஹிருதயத்தின் உள்ளில் நம்மளுடைய ஜீவிதத்தின் உள்ளில் பரிசுத்தாத்மாவின் பிரவர்த்தி நடக்கணும்.
What does it bring?
ஆ பரிசுத்தாத்மாவின் பிரவர்த்தி நம்மளுடைய உள்ளில் நடந்துட்டு அதெந்தோ பிரவர்த்தி புறப்படுவிக்கின்றது.
Purifies our love.
அது நம்மளுடைய ஸ்நேகத்தை சுத்திகரிக்கும்.
It takes out the selfishness from our love.
அது நம்மளுடைய ஸ்நேகத்தின் உள்ளில் உள்ள அஸ்வார்த்ததை எடுத்து மாற்றும்.
Because we all think we have love.
நஞ்சா நம்மள எல்லாரும் சிந்திக்கிற நம்மளுடைய உள்ளில் ஸ்நேகம் உண்டு
என்று. But only we knew how much selfishness we carried in our love.
பஷங்களீஸ் நம்ம வஹிச்சொண்டு நடக்கிற நம்மளுடைய உள்ளில் உள்ள ஸ்நேகத்தின் அகத்து எത്രமாத்திரம் சுவார்த்தது உண்டு என்று நம்மளൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ.
So the Spirit of God takes out all selfishness and purifies our soul for a sincere love for the brother and his sister.
அதுகொண்டே பரிசுத்தாத்மாவ நம்மளுடைய ஹிருதயத்தை நம்மளுடைய ஹிருதயத்திலுள்ள ஆ ஸ்நேகத்தை തന്നെ சுத்திகரிச்சிட்டு நம்மளுடைய சகோதரங்களோடு ஒரு சின்சியராயிட்டுள்ள ஒரு சுத்த மனசாட்சியோட சரியாய மனசாட்சியோட സ്നേഹിക്കാൻ പറ്റുന്ന ഒരു തലത്തിൽ നമ്മളെ കൊണ്ടുവരും.
Sincere love, ആത്മാർത്ഥമുള്ള സ്നേഹം, a sincere love for the brethren begins to emerge from us.
നമ്മളിൽ നിന്ന് സഹോദരന്മാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹം പുറപ്പെടാൻ തുടങ്ങും.
Oh. And out of that, we have an imperative from Peter saying, fervently love one another from the heart.
அது കഴിഞ്ഞിട്ട് അവിടുന്ന് ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പത്രോസ് പറയുന്നത് വളരെ തീഷ്ണതയോടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. അത് നിർബന്ധമായിട്ടും പറഞ്ഞു നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട അനിവാര്യമായ ഒരു കാര്യമാണ്.
Oh my dear friends, if only we could receive the transforming power of the Holy Spirit.
ഞാൻ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ആ രൂപാന്തരം പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്ന ആ അനുഭവം നമ്മുടെ ഉള്ളില് നമ്മളൊന്ന്
അനുഭവിച്ചു.
നമ്മള് കുറച്ച് ഇച്ചിരതിൽ നമ്മൾ അങ്ങ് തൃപ്തിപ്പെട്ടു പോകുന്നു.
Remember what Christ told to about us.
യേശു ക്രിസ്തു നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞത്?
The world will know that you are my disciples by the way you love each other.
യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന ആ സ്നേഹം കണ്ടിട്ട് ലോകം നിങ്ങളെ നോക്കി നിങ്ങൾ എന്റെ ശിഷ്യരാണ് എന്ന് അവര് തിരിച്ചറിയും പറയും.
Today the world is mocking at us.
പക്ഷേ ഇന്ന് ലോകം നമ്മളെ നോക്കി പുച്ഛിക്കുവാണ്.
There are hundreds of churches. Each pastor decides to go out and start his own church. Why? He is upset with others in the church.
അവര് പറയുന്നത് ഓ നൂറായിരം പാസ്റ്റർമാരുണ്ട് ഓരോ പാസ്റ്ററും അവര് ഓരോ സഭയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അവര് വേറെ സഭ ഉണ്ടാക്കും എന്തെന്ന് വെച്ചാൽ ആ മറ്റു സഭയോട് അവര് ദേഷ്യമാ
All kinds of things happening in the churches today.
In the sabagalile endakke nadakkunnathu.
Are we satisfied with so little?
Aa ee ichire ulladile nammale thrupti ullavaraano.
See, most of us, you know what we think, oh well, I can't love my brother and do too much, but I'll just try, do my best.
നമ്മൾ പലരും ഇങ്ങനെയാ പറയുന്നത് എനിക്ക് എന്റെ സഹോദരങ്ങളെ അത്രമാത്രം ഒന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല പക്ഷെ ഓർക്കുന്നതൊക്കെ ഞാൻ ചെയ്യും ഞാൻ ഇച്ചിരൊക്കെ ശ്രമിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്
വേറൊരു
വാക്യം നമുക്ക് നോക്കാം
What did Jesus Christ say like this?
എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്
John he says I think it's in chapter 13 a new command I bring to you that you love one another
യോഹന്നാൻ 13-ാം അധ്യായത്തിൽ അന്തോന്ന് ഇങ്ങനെ പറയുന്നു ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക
Let me ask you a question
ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ
Why did Jesus Christ say it's a new commandment
ഒരു പുതിയ കൽപ്പന എന്ന് എന്തും കൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു
very important thing for us to think about my dear friends
നമ്മളെ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്
because the command to love was there from the beginning
എന്ന് വെച്ചാൽ സ്നേഹിക്കണമെന്നുള്ള കൽപ്പന അത് ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്
But we know right from the beginning Deuteronomy talks about loving God with all your heart and all your mind
nadichal adyathotte namukku idariyanna karyam aavartana pustakam thanne nammalodu paranju thanna or karyamana ningal ningal devathe poorna hrudayathodum poorna balathodum poorna manasodum ningal sneekanam ennu
why did Christ call it a new command
adu enna adirikke endukonde idu oru pudhiya kalpana ennu paranju yesu christu parayunu
What is new when asking us to love each other?
Oh, tammil tammil snehikkanayittu parayunnathil puduma endavana.
You think Christ made a mistake?
Ningal endu chindikkunne Christuvine tettu patti poyo?
Was he trying to add 11th commandment to the 10 commandments?
Yesu Christu endo 10 kalpana thannathil adile onnu 11th cherkan shramikkuvayirunno.
Let me give you one more.
Oh, 10 undallo onnodu njan thannekam. Ennano?
Is it the answer to that actually we have to find look at it elsewhere
adinte uttaram devavachanathil vera bhagathil nammal nokkendidayittund
I take you to first john please
only yohannanilote njan pinneyum kondu ponu
I'll close with this portion of scripture
ee vakyam njan kaanichu njan avasanippikkam
in chapter 2
only yohannan 2nd adhyayam
is there in verse 7 and 8
ഒന്ന് യോഹന്നാൻ 2-ന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ
പ്രിയമുള്ളവരെ പുതിയൊരു കൽപ്പനയല്ല ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു ഇരുട്ട് നീങ്ങി പോകുന്നു സത്യ വെളിച്ചം ഇതാ പ്രകാശിക്കുന്നു
ഓ വെരി ഇൻട്രസ്റ്റിംഗ് ഇസ്ന്റ് ഇറ്റ്
വളരെ ശ്രദ്ധ ആകർഷിക്കുന്നു
ഫസ്റ്റ് ഓഫ് ഓൾ ജോൺ സേസ് ഐ ഗിവ് യു എ കമാൻഡ്മെന്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ന്യൂ ഇറ്റ് വാസ് ദേർ ഫ്രം ദി ബിഗിനിങ്
അവര യോഹന്നാൻ ആദ്യം പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തരുന്നു ഇത് പുതിയൊരു കൽപ്പനയല്ല ഇത് പണ്ടേ ഉള്ള ഒരു കൽപ്പനയാണ്
But then he repeats what Christ says, but it is still new, he says.
അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു പറഞ്ഞത് പിന്നെയും എടുത്ത് ആവർത്തിക്കുന്നു ഇങ്ങനെയാണ് പറയുന്നത് യോഹന്നാൻ പക്ഷെങ്കിൽ ഇത് പുതിയ കൽപ്പന ആണ്
I know why he says it is new he explains that to us
എന്നാലും ഇത് പുതിയ കൽപ്പന എന്ന് എന്തുകൊണ്ട് പറയുന്നു അത് പറഞ്ഞിട്ട് പിന്നെ അത്
look at verse 8 very carefully
അവിടെ എട്ടാം വാക്യം വ്യക്തമായിട്ട്
നോക്കാം. It says it is new because it is true in him and in you.
അവിടെ പറയുന്നത് ഇത് പുതിയ കൽപ്പന ആകുന്നു എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇതാണ്, ഇത് നിങ്ങളിലും അവനിലും നിങ്ങളിലും ഇത് ഇത് സത്യമാണ്.
മലയാളത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് അറിയത്തില്ല.
അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു.
It is true in him and in you.
ഇത് അവനിൽ സത്യമായിരിക്കുന്നു, അതുപോലെ തന്നെ ഇത് നിങ്ങളിലും സത്യമായിരിക്കുന്നു.
Why is it old?
ഇത് എന്തും കൊണ്ട് ഈ കൽപ്പന പഴയതാണ്?
It is always there in stone before us.
എന്ന് വെച്ചാൽ ഇത് പണ്ടേ ഇത് കൽപ്പലകയിൽ എഴുതി വെച്ചിരിക്കുവായിരുന്നു നമ്മുടെ മുന്നിൽ.
But why is it new today?
ഇത് ഇന്ന് പുതിയതാകാൻ കാരണം എന്താണ്?
Jesus Christ revealed it in his life.
അതിന് കാരണം യേശു തന്റെ ജീവിതത്തിൽ ഇത് പ്രകടിപ്പിച്ചു കാണിച്ചു.
And now through him we can reveal it also.
അത് മാത്രമല്ല ഇന്ന് അവനിൽ കൂടി നമുക്കും വെളിപ്പെടുത്തി
കാണിക്കാം.
അത് പുതിയതാകാൻ കാരണം എന്തുവാണ്? അത് ഇന്ന് വെളിപ്പെട്ട് കിട്ടുവാ, വെളിപ്പെടുത്താൻ
പറ്റുവാൾഡ്.
പഴയത് പണ്ടേ പണ്ട് തന്നെ ഉള്ളതാണ്, നമുക്ക്
അറിയാവുന്നതായിരുന്നു.
പക്ഷെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമല്ലായിരുന്നു. പക്ഷെങ്കിൽ അവൻ
He revealed it.
അവൻ നമുക്കത് വെളിപ്പെടുത്തി തന്നു.
It is true in him.
ഇത് അവനിൽ സത്യമാണ്.
And because we are in him,
നമ്മൾ അവനിൽ ആയിരിക്കുന്നത് കൊണ്ട്,
true even in us,
നമ്മൾ അവനിൽ ആയിരിക്കുന്നത് കൊണ്ട് അവനിലുള്ള ഈ സത്യം നമ്മളിലും സത്യമായി തീരുന്നു.
Verse continues on by saying the darkness is passing away.
ആ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇരുട്ട് മാറിപ്പോകുന്നു.
Light is beginning to shine.
ആ വെളിച്ചം വന്നിരിക്കുന്നു, പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു.
Yes, my dear friends, we were in darkness.
സുഹൃത്തുക്കളെ, നമ്മൾ ഇരുട്ടിലായിരുന്നു.
We knew the truth.
നമുക്ക് സത്യം അറിയാമായിരുന്നു.
But it was not setting us free.
പക്ഷേങ്കിൽ അത് നമ്മളെ സ്വതന്ത്രമാക്കുന്നില്ലായിരുന്നു.
Why?
എന്തും കൊണ്ട്?
Because we never came to Jesus.
എന്ന് വെച്ചാൽ നമ്മൾ യേശുവിലോട്ട് യേശുവിന്റെ അടുത്തോട്ട് വന്നില്ലായിരുന്നു.
And now here we are standing before our master.
ഇപ്പോഴോ നമ്മൾ നമ്മളുടെ യജമാനന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു.
And crying out to him and saying, Lord, let your grace pour out into my life.
ഇന്ന് നമ്മൾ അവന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മളുടെ യജമാനോട് നമ്മൾ നിലവിളിക്കുവാണ്, ദൈവമേ, കർത്താവേ, അങ്ങയുടെ കൃപ എന്റെ മേൽ ഒഴിച്ചു തരണമേ.
The law came through Moses.
ന്യായപ്രമാണം മോശയിൽ കൂടി വന്നു.
Grace and truth came through Jesus.
കൃപയും സത്യവും യേശുവിൽ കൂടി വന്നു.
Oh my dear friends. You know, First John talks about love for the brethren in all kinds of ways.
ഒന്നി യോഹന്നാന് സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് പല പല രീതിയിൽ വിളിച്ചു പറഞ്ഞു. തിരിച്ചും മറിച്ചും മേളിൽ താഴോട്ടും താഴും മേലോട്ട്, അത് എല്ലാ രീതിയിലും സഹോദര സ്നേഹത്തെ കുറിച്ച് വിളിച്ചു
പറയുന്നു. How you have passed from death to life because you love the brothers.
ഇത്രയും വരെ ഇങ്ങനെ വരെ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവനിലോട്ട് നിങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കാരണം ഇതാണ്, നിങ്ങൾ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.
Then he says like this, you see, if you love God, you will love your brothers.
അവിടെ ഇങ്ങനെ അത് കഴിഞ്ഞ് പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ
സ്നേഹിക്കും.
അത് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ പറയുന്നു,
he says, if you love your brothers, it shows you love God.
അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ അത് കാണിക്കുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്.
Amazing how John works this truth out in so many different ways.
Etra adishyamaya reethil pala pala reethil ee oru satyathe പ്രകടിപ്പിച്ച് പറഞ്ഞു
മനസ്സിലാക്കുകയാണ്.
എന്നുവെച്ചാൽ യോഹന്നാൻ അറിയാം, നമ്മൾ ദൈവത്തിന്റെ കൂടെ ഉള്ള ഈ യാത്രയിൽ മുന്നോട്ട് നീങ്ങുവാണെങ്കിൽ ഈ ഫലമാണ് നമ്മളിൽ നിന്ന് പുറത്തു
വരുന്നത്. ഈ
ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ തന്നെ
കബളിപ്പിക്കുകയാണ്.
എങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന്? അതിനോടൊപ്പം നിങ്ങൾ സഹോദരങ്ങളെ വെറുക്കുകയും ചെയ്യുവാണെങ്കിൽ
Let's at least start, my dear friends. Let's start.
Sohtukle, namkunna thodangam, thodangam.
So many ways we could try to obey the command.
Kalpana ansarikkanayittu etra vazhigal, etra reethigal.
Let me suggest to you a very simple way.
Oru valare lalithamaya oru vazhi. ഒരു രീതി ഞാൻ പറഞ്ഞു
തരാം. Start attending the life groups, those of you are not doing so.
നിങ്ങൾ ഇതുവരെ ചെയ്യാത്തവരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഗ്രൂപ്പ്സ് അറ്റൻഡ് ചെയ്ത്
തുടങ്ങുക.
തുടങ്ങാനായിട്ട് ചെയ്യാനായിട്ട് എന്തിനാണ് നിങ്ങളോട്
അപേക്ഷിക്കുന്നത്?
ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയും സഹോദരിയെ കുറിച്ചും നിങ്ങൾ കൂടുതൽ അറിയണം.
You know what we do?
നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ?
I will go to this group only if I like that group. Don't put me in that group, pastor.
ഞാൻ ഈ ഗ്രൂപ്പിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എനിക്ക് ആ ഗ്രൂപ്പ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പോകും. പാസ്റ്റർ എന്നെ ആ ഗ്രൂപ്പിൽ ഇടരുത്.
Why?
എന്തുകൊണ്ട്?
I don't like you being in that group.
എനിക്ക് എന്താണ് വെച്ചാൽ ആ ഗ്രൂപ്പിൽ ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല.
You see, well, God did not tell you to like your brother. God told you to love your brother.
Ah, sahodarane sahodari ishtapadanal devam paranjilla. Mariche aa sahodarane sahodari snehikkana devam paranju.
To love them, you have to decide to be with them.
Avare snehikkanengil avare kude aayirikkan ningal theermanikkanam.
Unless you know more about them, how can you care for them? How can you pray for them?
നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, എങ്ങനെ അവരെ സ്നേഹിക്കും, എങ്ങനെ അവരെ കരുതും, എങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും?
Yes, they may not be very likable, but you see, they may have the issue, their own issues, which we never even know.
നിങ്ങൾക്ക് വളരെ അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളവരല്ലായിരിക്കും അവര്. പക്ഷെങ്കില് അവർക്ക് അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്നവരായേക്കാം അവര്.
Can we begin to uphold our brothers and sisters, please?
നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സഹോദരികളെയും നമുക്കൊന്ന് വഹിക്കാം.
Is it a small thing?
അത് ചെറിയ കാര്യമാണോ?
Can we start somewhere?
Namakku evidengilum onnu thodangam.
Or is it just I am giving my tithes, pastor, to help our people in the church? What more can I do?
Ado pastor, njan ende dashamsham sabayil ullavare sahayikkan tharunnundu. Adu pore ennulla manobhavamaano nammude.
You say, pastor, why are you poking at me?
നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്റർ എന്തിനാ എന്നെ ഇങ്ങനെ കുത്തുന്നത്? ഞാൻ ഒരു വ്യക്തി ആരെയും അങ്ങനെ ചൂണ്ടി പറയുമല്ല. ഞാൻ നമ്മളോട്
എല്ലാവരും സുഹൃത്തുക്കളെ,
നമ്മൾ എല്ലാവരിലും പരാജയം വന്നിരിക്കുന്നു. നമ്മള് ഈ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിൽ ഒത്തിരി അധികം മുന്നോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല.
This is the greatest aim.
പക്ഷേങ്കിൽ ഇതാണ്
ഏറ്റവും വലിയ something through which the world will realize that you see this is God's doing.
ലോകം തന്നെ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് വിളിച്ചു പറയുന്ന രീതിയിൽ നമ്മളിൽ നിന്ന് ഈ ഒരു കാര്യമാണ് പുറത്തു വരേണ്ടത്.
See, God is you see longing to see this happen among us. He is yearning.
ഈ ഒരു കാര്യം നമ്മളിൽ നിന്ന് പുറത്തു വരാന് കാണപ്പെടാനായിട്ട് ദൈവം വാഞ്ചിക്കുന്നു.
This was the cry of Jesus in John chapter 17. The prayer of Jesus, earnest prayer. Oh God, let their love be in my love, be in them, and they love each other.
ഇത് യേശുക്രിസ്തുവിന്റെ ആ യോഹന്നാൻ 17-ലുള്ള പ്രാർത്ഥനയുടെ ആ യാചനയുടെ കാതിലായിരുന്നു. ദൈവമേ, നമ്മൾ തമ്മിലുള്ള സ്നേഹം പോലെ ഇവരും തമ്മിൽ സ്നേഹിക്കട്ടെ, ഇവരുടെ സ്നേഹം കാണപ്പെടട്ടെ എന്നുള്ള യേശുക്രിസ്തുവിന്റെ നിലവിളിയാണിത്. ഏറ്റവും രസകരമായ കാര്യം
എന്താ,
നമ്മളുടെ ഉള്ള സ്വത്തെല്ലാം ദരിദ്രർക്ക്
വേണ്ടി
നമുക്ക് നമ്മുടെ ശരീരം വരെ യാഗമായിട്ട് കൊടുക്കാം.
പൗലോസ്
പറയുവാ, നിങ്ങൾ അത്രയും ചെയ്താൽ പോലും അത് സ്നേഹം ആകണോന്നില്ല.
Only we could be on our knees and say, Lord, let your love be manifested in me.
Nammada muttil ninnu devame angide sneham ennil ennil velippadatte ennu nella vilikkam namukku.
I want to play a song for you about the love of God.
Devathinte snehathe kurichu oru paattu naan ningale kepikkan aagrahikkunnu.
From there we will be sharing a few words in Malayalam.
Adu kazhinjittu I will say malayalathil onnu cherudayittu onnu pangu vekkum.
Then we will move into the Lord's table. Dr. Sunil will be sharing a few words of exhortation.
Adu kazhinju kartrameshayilottu nammal munnottu neengam. Dr. Sunil നമ്മളെ പ്രബോധിപ്പിക്കും ദൈവവചനത്തിൽ നിന്ന്.
Then let's take it on from there, please.
അവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് നീങ്ങാം.
Let the love of God fill our lives, my dear friends.
സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ.
There's nothing greater than that.
അതിനേക്കാട്ടിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല.
Can we start somewhere?
നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തുടങ്ങാം.
Amen.
The love of God is greater far than tongue or pen can ever tell. It goes beyond the highest star and reaches to the lowest hell. The guilty bow down with care. God gave his son to win. His erring child he reconciled and pardoned from his sin. And